मैं शायर बदनाम हो मैं चला, मैं चला महफिल से नाकाम।
प्रभात, दिसंबर 19। ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയമായതിനാൽ ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചു. കഥയാണ്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഇങ്ങനെയൊരു അറ്റകൈ എടുക്കേണ്ടി വന്നതിൻ്റെ പശ്ചാത്തലം വിവരിക്കുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും, പ്രത്യേകിച്ച് കരുണ നിറഞ്ഞ യാഥാസ്ഥിതികർ, എന്നെ ഈ വഴിക്ക് തന്നെ നീങ്ങാൻ പ്രോത്സാഹിപ്പിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ എൻ്റെ കഥയിലേക്ക് കടക്കാം. ഞാൻ ജോസഫ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് തൃശ്ശൂരിൽ നിന്നും പാസ്സായി. ഇപ്പോൾ ചെന്നൈ പട്ടണത്തിൽ ജോലി. നാട്ടിൽ ഞങ്ങളുടെ കുടുംബത്തെ സാമാന്യം ചുറ്റുപാടുള്ള പഴക്കം ചെന്ന സുറിയാനി ക്രിസ്ത്യാനി തറവാട് എന്ന് വിശേഷിപ്പിക്കാം. എനിക്ക് താഴെ ഒരു സഹോദരിയും സഹോദരനും. മുൻ തലമുറകൾ ജീവിച്ച് മരിച്ചടക്കിയിട്ടുള്ള ഞങ്ങളുടെ ഗ്രാമത്തിൽ വളർന്നു വരുന്ന കാലത്ത് ഞായറാഴ്ച കുർബാന ഒരിക്കലും മുടക്കിയിട്ടില്ല. തുടർന്നുള്ള വേദപാഠം ക്ലാസ്സുകളും ബൈബിൾ ജ്ഞാനത്തിന് എനിക്ക് പലവട്ടം കൊന്ത വിരിശുദ്ധ ഗ്രന്ഥം, ക്രിസ്തീയ ഗാനങ്ങൾ അടങ്ങിയ കാസറ്റും മറ്റും സമ്മാനമായി കിട്ടിയപ്പോൾ പള്ളിവക പള്ളിക്കൂടത്തിൽ കണക്കും മലയാളവും പഠിപ്പിച്ചിരുന്ന അമ്മച്ചിക്ക് മറ്റ് അധ്യാപകരുടെ മുന്നിൽ നിഗളിക്കാനുള്ള വകയായി. അപ്പൻ മിതഭാഷിയായിരുന്നതിനാൽ എൻ്റെ നേട്ടങ്ങളിൽ പ്രത്യക്ഷത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാൽ ഉള്ളുകൊണ്ട് ആസ്വദിച്ചിട്ടുണ്ടാവണം. ചന്തക്കവലയിലുള്ള 10-70 സഹകരണ സംഘം ബാങ്കിൽ മാനേജരായ അപ്പനെ നാട്ടുകാർക്കെല്ലാം ബഹുമാനമാണ്. കൃഷി വായ്പ പാസാക്കുന്ന സാറ്, നല്ലൊരു കുടുംബനാഥൻ എന്നിങ്ങനെ രണ്ടിനത്തിൽ. എൻ്റെ അനിയൻ പൊടിയൊരു തെമ്മാടിയും പഠിത്ത കാര്യത്തിൽ അലസനുമായിരുന്നതിനാൽ അനുസരണക്കാരനും ക്ലാസ്സിൽ മുൻപന്തിയിലുമായിരുന്ന എനിക്ക് ദേശം അപ്പൻ്റെയും ഒട്ടുമുക്കാലും ടീച്ചറും കൂടിയായിരുന്നതിനാൽ അമ്മച്ചിയുടെയും കണ്ണിലുണ്ണി എന്നുള്ള സ്ഥാനം കൈവരിക്കാനിടയായി. അവരുടെ അകമഴിഞ്ഞ സ്നേഹമാണ് വിപത്തായത് എന്നിപ്പോൾ തോന്നുന്നു. അനിയത്തിക്ക് പ്രായപൂർത്തിയെത്തിയപ്പോൾ പൂമൊട്ടുകൾ വിരിഞ്ഞ ഗന്ധം മണത്തെറിഞ്ഞ് തേനീച്ചകളെ പോലെ ആലോചനകൾ വന്നു തുടങ്ങി. എൻ്റെ ഗൃഹപ്പഴിയും ആരംഭിച്ചു. വിവാഹമെന്ന കൂതാശയുടെ രൂപത്തിൽ തോക്ക് എനിക്ക് നേരെ തിരിഞ്ഞു. മൂത്തവനായ ജോസഫ് നല്ല ജോറായ ജോലിയുമായി കെട്ടാൻ പാകത്തിന് നിൽക്കുന്നു, വലിയടാ കാഞ്ചി എന്നായി അമ്മാച്ചന്മാരും അമ്മായിമാരും. കുറെ പെണ്ണുകാണലുകൾ നടന്നു. വാസ്തവം ഒരിയാടാൻ പറ്റില്ലാഞ്ഞതിനാൽ അവയൊക്കെ നിറം, തൂക്കം, പൊക്കം എന്നോരോ ശാരീരിക ഒഴിവ് കഴിവുകൾ പറഞ്ഞു തള്ളി. അറിഞ്ഞാൽ ആർക്കും അറുപ്പ് തോന്നിപ്പിക്കുന്ന എൻ്റെ വാസ്തവ നിലയെ സ്വയം പോലും ദഹിക്കാൻ കുറെ കാലമെടുത്തു. ആദ്യമൊക്കെ കൗമാരത്തിലെ വികൃതികൾ, പരീക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അതിനെ ഗൗനിക്കാതെ വിട്ടു. പ്രായപൂർത്തിയായിട്ടും അങ്ങോട്ടുള്ള ചായ്വ് മാറുന്നില്ലെന്ന് ഞെട്ടലോടെ മനസ്സിൽ തറയ്ക്കുമ്പോഴാണ് ഗവേഷണം തുടങ്ങുന്നത്. മരണ വെപ്രാളത്തോടെ ആരോടും പങ്കുവെക്കാനാവാത്ത ഈ വിഷയത്തെ അപഗ്രഥിക്കാൻ ഗ്രന്ഥങ്ങളും ഗൂഗിളും ഉപയോഗിച്ചു തുടങ്ങി. പക്ഷെ താമസിയാതെ വൈദ്യസഹായം തേടാൻ തീരുമാനിച്ചു. ചെന്നൈ പട്ടണമായിരുന്നതിനാൽ ഗോപ്യമായി പല മനഃശാസ്ത്ര വിദഗ്ധരെ സമീപിക്കാൻ സാധിച്ചു. അടുത്ത കാലത്ത് മാത്രം പാശ്ചാത്യ രാജ്യങ്ങളിൽ പരസ്യമായി ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടുന്ന, ആർക്കും മ്ലേച്ഛമെന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥയാണെനിക്ക് എന്നിവർ ഏകകണ്ഠമായി വിധിച്ചു. ചെറുപ്പത്തിൽ അവതരിപ്പിച്ച ഫ്രാൻസി ഡ്രസ് വേഷത്തിൻ്റെ അകമ്പടി ഗാനത്തിലെ ശോകം അപ്പോഴാണ് മുഴുവനായി ഉൾക്കൊള്ളാൻ സാധിച്ചത്. ആദ്യത്തെ അന്ധാളിപ്പും മൂർച്ചയേറിയ അപകർഷതാബോധവും പറയാതെ തന്നെ മനസ്സിലാക്കിയ എനിക്ക് കൗൺസിലിംഗ് തന്നിരുന്ന ഒരു കണ്ണൂരുകാരൻ സൈക്കോളജിസ്റ്റ് ഇതേ പട്ടികയിലുള്ള കൂട്ടരെ അണിനിരത്തുന്ന ഏതോ ബിലാത്തി പ്രസിദ്ധീകരണം എനിക്ക് വായിക്കാൻ തന്നപ്പോഴാണ് മനസ്സിലെ ആധി അല്പമെങ്കിലും താന്നത്. കൂട്ടുണ്ടെങ്കിൽ നരകത്തിലും പൊറുക്കാം എന്നാണല്ലോ പറയുക. നോക്കിയപ്പോൾ നല്ല ഡീസന്റ് ഉള്ള കൂട്ട്, സാക്ഷാൽ അലക്സാണ്ടർ ചക്രവർത്തി. 320 BC സ്ഥിതിഗതികൾ എങ്ങനെ ആധികാരികമായി നിർണയിക്കാൻ പറ്റുമെന്നുള്ള സംശയം ഉദിച്ചെങ്കിലും എനിക്ക് സമാധാനം കിട്ടുന്ന വസ്തുത ആയതിനാൽ കണ്ണുമടച്ച് വിശ്വസിക്കാൻ തീരുമാനിച്ചു. AD 1460 ജീവിച്ചിരുന്ന ലിയോനാർഡോ ഡാവിഞ്ചി പുരുഷമേനിയുടെ രൂപഭംഗി യമകാണ്ഡൻ മുഴുപ്പുള്ള കൊത്തുപണികളിലൂടെ വാഴ്ത്തിയ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംശയം കുറവായി തോന്നി. എനിക്ക് കോളേജിൽ പഠിക്കാനുണ്ടായിരുന്ന 20-ആം നൂറ്റാണ്ടുകാരായ വോൾട്ട് വിറ്റ്മാന്റെയും ഓസ്കർ വൈൽഡിന്റെയും പേരുകൾ കണ്ടപ്പോൾ ഒരിളം കാറ്റിന്റെ തലോടലിന് തുല്യമായി. പാശ്ചാത്യ രാജ്യങ്ങളിലെ സാമ്പത്തിക ഉന്നതിക്ക് താഴ്വേരായി മാറിയ കെയ്നീസിൻ തത്വത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ മെയ്നാർഡ് കെയ്നീസും എന്റെ മാറായ രോഗക്കാരനാണെന്ന് കണ്ടപ്പോൾ വലിയൊരു നെടുവീർപ്പിട്ടു. എ സ്യൂട്ടബിൾ ബോയ് എഴുതിയ ഇപ്പോഴും ഒറ്റത്തടിയായി ജീവിക്കുന്ന ആ ബംഗാളി എഴുത്തുകാരനെ കുറിച്ച് ഞങ്ങളുടെ വെല്ലുമിച്ചിയുടെ ഭാഷയിൽ പറഞ്ഞാല് അത്ര കണ്ടനുമല്ല, അത്ര ചക്കിയുമല്ല എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കെ ഉണ്ടെന്നും കൂടി കേട്ടപ്പോൾ എല്ലാം പൂർത്തിയായി. അങ്ങനെ എന്നെക്കുറിച്ച് തന്നെ ആരംഭത്തിലുണ്ടായ അവജ്ഞ പതിയെ മാറിക്കിട്ടിയപ്പോൾ വിശുദ്ധ പൗലോസ് ദൈവം തമ്പുരാനോട് ഉന്നയിച്ച ചോദ്യത്തിലെത്തി. ക്വോ വാദിസ്, തൃശൂർ ഭാഷയിൽ എങ്ങടാ പോണേ. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവയുടെ വരും വരായികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യണം. എല്ലാ വീക്ഷണകോണുകളിൽ നിന്നും ദർശിക്കാവുന്ന വസ്തുതകൾ ഒരു തുണ്ട് കടലാസിൽ ആദ്യമേ എഴുതണം. ഹൈസ്കൂളിൽ ജ്യോമെട്രി പഠിപ്പിച്ച ഗോപി സാറിന്റെ വാക്കുകൾ ഓർമ്മ വന്നു. അങ്ങനെയാണ് കടലാസും HB പെൻസിലും എൻ്റെ മനസ്സിലെ കോടതി ത്രാസാകുന്നതും. നിസ്സംഗതയോടെ ഞാൻ തന്നെ പ്രതിയും വിധികർത്താവുമായി മാറുന്നതും. ഒരു വശം അപ്പനോടും അമ്മച്ചോടും പറഞ്ഞാല് അവർ തകർന്നു പോകും. അവരുടെ എല്ലാമായ സമുദായത്തിന്റെയും അവർ ആദരിക്കുന്ന മത പുരോഹിതരുടെയും മുന്നിൽ തലപൊക്കി നിൽക്കാൻ വയ്യാണ്ടാവും എക്കാലവും. എന്നെ നിസ്വാർത്ഥമായി സ്നേഹിച്ചവരും ഞാൻ ബഹുമാനിക്കുന്ന ബന്ധുമിത്രാദികളും നിവൃത്തിയോട് മൂലം എത്രയും വിരക്ത പാപിയായി മാറിയ ഈ ഔസേപ്പിനെ മനസ വാച മഹറോം ചെല്ലും. ദുഷ്പേര് കാരണം നല്ല കുടുംബങ്ങളിൽ നിന്നും എൻ്റെ ഇളയതുങ്ങൾക്ക് കല്യാണാലോചനകൾ വരാതാകും. ഒടുവിൽ അപ്പൻ്റെയും അമ്മച്ചിയുടെയും നിലയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളുമായി ബന്ധം ചേരേണ്ടി വരും. അടുത്ത വശം, എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞില്ലെങ്കിലും വിവാഹിതനാകാൻ നിർബന്ധിതനായേക്കാം. അതോടെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നരക സമാനമാകും. ഞാനാകാതെ ജീവിക്കേണ്ടി വരും. ഇനി ആത്മഹുതി. എന്റെ കുടുംബാംഗങ്ങൾ അസഹനീയമായ ദുഃഖത്തിൽ ആഴ്ന്നു പോകും. ശരിയാണ്, പ്രേമനൈരാശ്യം അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്നിങ്ങനെ മാന്യതയുള്ള ഏതെങ്കിലും ഒരു നിമിത്തത്തിൽ അവരുടെ മനസ്സ് അഭയം കണ്ടെന്നു വരാം. കാലാന്തരത്തിൽ അനിയത്തിക്കും അനിയനും കുടുംബങ്ങളാകും. അവരുടെ ഏതെങ്കിലും ഒരു മകന് എൻ്റെ പേരും വീഴും. മൺമറിഞ്ഞവരും മറയാനിരിക്കുന്നവരുമായ എല്ലാവരെയും കൂട്ട് ഞാനും മതിലേലൊരു പടമാകും. അവരുടെ ഹൃദയങ്ങളിൽ ഏതെങ്കിലും ഒരു താഴ്ന്ന കോണിൽ ദുഃഖമെന്നും തളങ്കിട്ട് നിന്നേക്കാം. പക്ഷേ അപ്പനും അമ്മച്ചിയും ഒരിക്കലും ആരുടെയും മുന്നിൽ അപമാനം സഹിക്കേണ്ടി വരില്ല. പാവികളുടെ ഉദ്ധാരണത്തിന് ഈശോ കുരിശുമരണം സ്വീകരിച്ചതുപോലെ എൻ്റെ കുടുംബത്തിൻ്റെ മാനവും അവർക്ക് ഗ്രാമത്തിലും സമുദായത്തിലുമുള്ള സ്ഥാനവും കാക്കാൻ ഞാൻ സ്വയം ബലിദാനം ചെയ്യുകയാണ് എന്ന് കരുതുമ്പോൾ തെല്ലൊരു സമാധാനമുണ്ട്. ഒരു സങ്കടമേ ഉള്ളൂ. 10-ഓ 15-ഓ വർഷം കഴിഞ്ഞാണ് ഞാൻ പിറന്നിരുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ലായിരുന്നു. വിട ജോസഫ്. പരിവുള്ള മാലോകർ തന്നെ തീരുമാനിക്കേ ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന്. ശ്രോതാക്കൾക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് എന്നുള്ള പാട്ടും ഓർത്തുകൊണ്ട് ഒരു കുമരകങ്കാരൻ.